Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ആദ്യമായി ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. അഹിംസയാണ് സമാധാനത്തിൻ്റെ രാഷ്ട്രീയ ശൈലി എന്ന് പ്രബോധിപ്പിക്കുന്ന പാപ്പ ഫ്രാൻസിസിൻ്റെ ലോക സമാധാന സന്ദേശത്തെ ആധാരമാക്കിയുള്ള ചിന്താമലരുകൾ കേൾക്കാമെന്ന് രാഷ്ട്രപിതാവായ നമ്മുടെ മഹാത്മാഗാന്ധിയും അതുപോലെ ലോകത്തെ മറ്റു മഹത്തുക്കളും കൈമാറിയ അഹിംസാ സിദ്ധാന്തത്തെ ആധാരമാക്കിയാണ് പാപ്പ ഫ്രാൻസിസ് ലോക സമാധാനത്തിനുള്ള ഈ വർഷത്തെ സന്ദേശം, വിശ്വശാന്തി സന്ദേശം, ഈ പുതുവത്സര നാളിൽ പ്രബോധിപ്പിക്കുന്നത്. സമാധാനപൂർണമാകട്ടെ നമ്മുടെ ഈ ലോകം എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്താമലരുകൾ സാദരം സമർപ്പിക്കുന്നു.
സന്ദേശമേ
പുതുവത്സര ആരംഭത്തിൽ ലോകത്തിലെ എല്ലാ ജനതകൾക്കും രാഷ്ട്രങ്ങൾക്കും ഹൃദയംഗമമായ സമാധാനാശംസകൾ നേരുന്നു. അതുപോലെ രാഷ്ട്രത്തലവന്മാർക്കും മതനേതാക്കൾക്കും സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരും സ്വയം ദൈവിക വരദാനത്തിന്റെ അന്തസ്സുള്ള പ്രതീകങ്ങളായി കാണണമെന്നാണ് ഓരോ സ്ത്രീക്കും പുരുഷനും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ ഗഹനമായ മാനവികാന്തസ് ആദരിക്കപ്പെടാൻ അഹിംസ നാം സജീവ അനുഷ്ഠാനമാക്കണം. 50th വിശ്വശാന്തി ദിനത്തിൽ നൽകുന്ന സന്ദേശമാണിത്. വാഴ്ത്തപ്പെട്ട പോൾ ആറാമൻ പാപ്പ കത്തോലിക്കരോട് മാത്രമല്ല സകല ജനതകളോടുമായി വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ആദ്യമായി പറയട്ടെ. മാനവിക പുരോഗതിയുടെ യഥാർത്ഥമായ ദിശ നിർണയിക്കുന്നത് സമാധാനം മാത്രമാണ്. അതിമോഹമുള്ള ദേശീയത സൃഷ്ടിക്കുന്ന സാമൂഹിക സംഘർഷങ്ങൾക്കോ അടിച്ചമർത്തലിലൂടെയുള്ള കൈയടക്കലിനോ മർദ്ദനമുറകൾ ഉപയോഗിച്ചുള്ള കൃത്രിമമായ രാഷ്ട്രീയ ക്രമത്തിനോ സമൂഹത്തിൽ സമാധാനം വളർത്താനാവില്ല. കൂടാതെ യുക്തിയിൽ അധിഷ്ഠിതമായ ചർച്ചകളിലൂടെയും നിയമത്തിന്റെയും നീതിയുടെയും മാർഗങ്ങളിലൂടെയുമല്ലാതെ ഭീതിതമായ കൊലപാതക ശക്തികളെ ഉപയോഗിച്ച് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതും അപകടകരമാണ്.
സത്യം, നീതി, സ്വാതന്ത്ര്യം, സ്നേഹം എന്നിവയിൽ നിന്നുളവാകുന്ന മനുഷ്യന്റെ സമാധാന വാഞ്ചയെയും അവബോധത്തെയും വിശുദ്ധനായ ജോൺ 23 പാപ്പായുടെ പാച്ചമിൻ തേറിസ് ഭൂമിയിൽ സമാധാനമെന്ന ചാക്രിക ലേഖനം പ്രകീർത്തിക്കുന്നു. കഴിഞ്ഞ 50 ഈ വാക്കുകളുടെ പ്രസക്തിയോ വിശ്വാസ്യതയോ ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. അതിനാൽ സമാധാനത്തിനുള്ള രാഷ്ട്രീയ ശൈലിയായി അഹിംസാ മാർഗം സ്വീകരിക്കണമെന്ന ആഗ്രഹം ഈ സന്ദേശത്തിലൂടെ പങ്കുവയ്ക്കുന്നു. നമ്മുടെ ഏറ്റവും വ്യക്തിപരമായ ചിന്തകളിലും മൂല്യബോധങ്ങളിലും അഹിംസ ഉൾക്കൊള്ളാനും വളർത്തിയെടുക്കാനും സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരസ്പര ബന്ധങ്ങളിൽ, അത് സമൂഹത്തിലായാലും രാജ്യാന്തര തലത്തിലായാലും, എന്തിന് നമ്മുടെ കുടുംബത്തിലായാലും, സ്നേഹവും അഹിംസയുമാണ്, സ്നേഹത്തിൽ നിന്നുമുളവാകുന്ന അഹിംസയാണ് നമ്മെ നയിക്കേണ്ടത്. അതിക്രമങ്ങൾക്ക് ഇരകളായവർ തിരിച്ചടിക്കാനുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ അവർ അഹിംസാ മാർഗത്തിലെ ഏറ്റവും വിശ്വാസയോഗ്യരായ സമാധാന ദൂതന്മാരായിത്തീരുന്നു. പ്രാദേശികമായി വളരെ സാധാരണ ചുറ്റുപാടുകളിലും രാജ്യാന്തര തലത്തിലും നമ്മുടെ തീരുമാനങ്ങളുടെയും പരസ്പര ബന്ധങ്ങളുടെയും പ്രവൃത്തികളുടെയും മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൻ്റെയും പ്രേരക ശക്തി അഹിംസയായിരിക്കട്ടെ.
ഭയാനകമായ രണ്ട് ലോകമഹായുദ്ധങ്ങൾക്കും ആണവയുദ്ധ ഭീഷണിക്കും സാക്ഷ്യം വഹിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് വിഭിന്നമായി ദുഃഖകരമെന്നു പറയട്ടെ, ഇന്ന് നാം അവിടെവിടെയായി അരങ്ങേറുന്ന ഭീതിതമായ കുഞ്ഞു ലോകയുദ്ധങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ലോകം കഴിഞ്ഞ കാലങ്ങളെക്കാൾ അക്രമാസക്തമാണോ അല്ലയോ എന്ന് പറയുക അത്ര എളുപ്പമല്ല. ആധുനിക ആശയവിനിമയ സംവിധാനങ്ങളും സുഗമസഞ്ചാര മാർഗങ്ങളും നമ്മെ അക്രമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കിയോ അല്ലെങ്കിൽ അതിൽ പങ്കാളികളാക്കിയോ ഒന്നും പറയാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. എന്തൊക്കെയായാലും വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലും തലത്തിലും നടമാടുന്ന ക്രൂരതകൾ ഒരുപാട് യാതനകൾക്ക് കാരണമാകുന്നുണ്ടെന്ന് നമുക്കറിയാം. വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങൾ, ഭീകരാക്രമണങ്ങൾ, ആസൂത്രിത കുറ്റകൃത്യങ്ങൾ, അറിയാതെ പോകുന്ന പാതകങ്ങൾ, കുടിയേറ്റക്കാരുടെ തിക്താനുഭവങ്ങൾ, മനുഷ്യക്കടത്തിന് ഇരയാകുന്നവരുടെ മുറിപ്പാടുകൾ, പരിസ്ഥിതി വിനാശം സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇന്നെല്ലാവർക്കും നല്ല അവബോധമുണ്ട്.
ഇതെല്ലാം എങ്ങോട്ടാണ് നമ്മെ നയിക്കുന്നത്? ചിരന്തന മൂല്യമുള്ള, സനാതന മൂല്യമുള്ള എന്തെങ്കിലും ലക്ഷ്യം നേടിത്തരുവാൻ അക്രമത്തിന് കഴിയുമോ? അല്ലെങ്കിൽ ചില യുദ്ധപ്രഭുക്കന്മാർക്ക് മാത്രം ഉപകരിക്കുന്ന പരസ്പര പ്രതികാരത്തിന്റെയും മാരകമായ സംഘർഷങ്ങളുടെയും വിഷമ വൃത്തങ്ങളിലേക്ക് അത് നമ്മെയും വലിച്ചിഴക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ തകർന്ന ലോകത്തെ സുഖപ്പെടുത്താൻ അക്രമത്തിനൊരിക്കലും ആവുകയില്ല. അക്രമത്തിനെതിരെ അക്രമം എന്നത് കൂടി വന്നാൽ നിർബന്ധിതമായ കുടിയേറ്റങ്ങളിലേക്കും പറഞ്ഞറിയിക്കാനാവാത്ത മനുഷ്യയാതനകളിലേക്കുമാണ് നമ്മെ നയിക്കാൻ പോകുന്നത്. കാരണം ദുരിതബാധിതരായ നമ്മുടെ കുടുംബങ്ങളുടെയും കുട്ടികളുടെയും വയോധികരുടെയും അംഗവൈകല്യമുള്ളവരുടെയും എന്തിന്? പിന്നെ ലോകത്തുള്ള സിംഹഭാഗം വരുന്ന സാധാരണക്കാരുടെയും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റേണ്ടുന്ന ഉപാധികൾ അല്ലെങ്കിൽ ഉപായ സാധ്യതകൾ സൈനിക ആവശ്യങ്ങൾക്കായി, ഹിംസയ്ക്കായി ദുർവിനിയോഗം ചെയ്യപ്പെടുകയാണ്, ചെയ്യപ്പെടുകയല്ലേ? ഇനി ഇതിന്റെ ഫലമോ എല്ലാവരുടെയും അല്ലെങ്കിലും നിരവധി ആളുകളുടെ ആത്മീയവും ഒപ്പം ശാരീരികവുമായ മരണമാണ് സംഭവിക്കുന്നത്.
പ്രക്ഷുബ്ധവും അക്രമാസക്തവുമായ കാലഘട്ടത്തിലാണ് യേശു ജീവിച്ചത്. എങ്കിലും അക്രമവും സമാധാനവും സന്ധിക്കുന്ന യഥാർത്ഥ യുദ്ധഭൂമി മാനവ ഹൃദയമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. എന്തെന്നാൽ തിന്മ ഉടലെടുക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നു തന്നെയാണ്. പക്ഷേ ഈ സാഹചര്യത്തിലും ക്രിസ്തുവിന്റെ സന്ദേശം ഒരു ക്രിയാത്മകമായ സമീപനമാണ് മുന്നോട്ടു വയ്ക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുകയും സകലരോടും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കലവറയില്ലാത്ത സ്നേഹം അവിടുന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ പ്രഘോഷിച്ചു. ശത്രുക്കളോട് ക്ഷമിക്കുവാനും ഒരു കാരണത്തടിക്കുന്നവന് മറ്റേത് കാണിച്ചു കൊടുക്കാനും അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞവരെക്കൊണ്ട് അവിടുന്ന് കല്ലുകൾ താഴെയിടിപ്പിച്ചു. തന്റെ മരണത്തിന്റെ തലേരാത്രിയിൽ പത്രോസ്ലിഹ പ്രതിയോഗികൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അതും അവിടുന്ന് ഉറയിൽ ഇടിപ്പിച്ചു. അങ്ങനെ ക്രിസ്തു തന്നെ അഹിംസയുടെ പാത തെളിയിച്ചിട്ടുണ്ട്. അവസാനം കുരിശുമരണത്തോളം അവിടുന്ന് ആ വഴിയെ ചരിക്കുകയും നമ്മുടെ സമാധാന കാരണമാകുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ സദ്വാർത്ത സ്വീകരിക്കുന്നവർ തങ്ങളിലെ അതിക്രമങ്ങൾ അംഗീകരിക്കുകയും ദൈവിക കാരുണ്യത്താൽ സൗഖ്യപ്പെട്ട് അനുരഞ്ജനത്തിന്റെ ഉപകരണങ്ങളായി മാറുകയും ചെയ്യുന്നു. സമാധാനം ആശംസിക്കുന്നവരുടെ ഹൃദയത്തിൽ ആദ്യം സമാധാനമുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നത്.
ക്രിസ്തു ശിഷ്യന്മാരും, അതായത് ക്രൈസ്തവരും, അതുപോലെ ലോകത്തെ സകലരും അഹിംസയുടെ പ്രബോധനം ആശ്ലേഷിക്കേണ്ടതാണ്. മുൻ പാപ്പ ബെനഡിക്ട് 16-ാമൻ പറയുന്നത് അഹിംസാ സിദ്ധാന്തം ഇന്നും പ്രസക്തമാണെന്നാണ്. കാരണം അത് ഇന്നും ലോകത്തുള്ള അതിക്രമങ്ങളെയും അനീതിയെയും സംബന്ധിക്കുന്നതാണ്. അതിനാൽ അധികമായ അല്ലെങ്കിൽ അതിരുകളില്ലാത്ത സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും മാത്രമേ അക്രമത്തെ മറികടക്കാനാകൂ എന്നതാണ് അഹിംസ എന്നതാണ് അഹിംസാ സിദ്ധാന്തം. ഇവിടെ അധികമായതും അതിരുകളില്ലാത്തതുമെന്ന് പറയുന്ന സ്നേഹം ദൈവികമാണ്, ദൈവിക സ്നേഹമാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അഹിംസ വെറും പെരുമാറ്റച്ചട്ടമല്ല, പെരുമാറ്റതന്ത്രമല്ല, അത് അസ്തിത്വത്തിന്റെ ഭാഗമാണ്. ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവിക ശക്തിയെക്കുറിച്ചും ബോധ്യമുള്ളൊരാൾക്ക് സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും വഴിയിൽ തിന്മയെ നേരിടുന്നതിൽ ഭീതിയുണ്ടാവില്ല. ശത്രുസ്നേഹം മൗലികമായ ക്രൈസ്തവ വിപ്ലവത്തിന്റെ കാതലാണ്. അതിനാൽ സുവിശേഷം കൽപ്പിക്കുന്ന ശത്രുസ്നേഹം അഹിംസയുടെ മഹാപ്രമാണം തന്നെയാണ്, ദ മാഞ്ഞാ കാർത്തയാണ്. അത് തിന്മയ്ക്ക് കീഴ്പ്പെടുന്നില്ല, മറിച്ച് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നു. അങ്ങനെ അനീതിയുടെ ചങ്ങല തല്ലിത്തകർക്കപ്പെടുന്നു.
അഹിംസാ മാർഗം നീചമായ കീഴടങ്ങലല്ല. അത് അലസതയോ നിസ്സംഗതയോ അല്ല. അക്രമത്തെക്കാൾ ശക്തമാണ് അഹിംസ. 1997 നൊബേൽ സമ്മാന സ്വീകരണ വേദിയിൽ മദർ തെരേസ അഹിംസയുടെ കർമ്മബദ്ധമായ ചിന്തകളാണ് പങ്കുവച്ചത്. കുടുംബങ്ങളിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വിനാശകരമാകുന്ന തോക്കോ ബോംബോ ആവശ്യമില്ല. കുടുംബത്തിൽ നാം ഒത്തുചേരുകയും പരസ്പരം ക്ഷമിക്കുകയും സ്നേഹിക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് തിന്മയെ കീഴടക്കാം. ലോകത്തുള്ള തിന്മയെ കീഴടക്കാൻ അഹിംസയുടെ വഴികൾക്ക് കരുത്തുണ്ട്. ആയുധങ്ങളുടെ ശക്തി വഞ്ചനാത്മകമാണ്. ആയുധ വിപണനം നടത്തി ചിലർ ലാഭം കൊയ്യുമ്പോൾ സമാധാനത്തിനായി അഹിംസയുടെ രാഷ്ട്രീയ ശൈലിയിലൂടെ പടിപടിയായി ആദ്യമൊരാൾക്കും പിന്നെ മറ്റുള്ളവർക്കും വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന നന്മയുടെയും അഹിംസയുടെയും പ്രയോക്താക്കൾ ലോകത്തിന്ന് ധാരാളമുണ്ട്.
ഇക്കാലഘട്ടത്തിന് കാരുണ്യത്തിന്റെ പ്രതിബിംബമാണ് മദർ തെരേസ. 2016 സെപ്റ്റംബറിൽ അമ്മയെ വിശുദ്ധപദത്തിലേക്ക് ഉയർത്തിയതിൽ നമുക്ക് സന്തോഷിക്കാം. എല്ലാവർക്കുമായുള്ള വിശിഷ്യ പാവങ്ങളും പരിത്യക്തർക്കുമായുള്ള അമ്മയുടെ ലഭ്യത പ്രശംസാർഹമാണ്, മാതൃകയാണ്. പിറവിയെടുക്കാത്തതും അനാഥമാക്കപ്പെട്ടതുമായ മനുഷ്യജീവനോടുള്ള അമ്മയ്ക്കുണ്ടായിരുന്ന ആദരവും അതിന്റെ സംരക്ഷണത്തിനായുള്ള സമർപ്പണവും ആർദ്രമായിരുന്നു. വഴിയോരങ്ങളിൽ മരിക്കാൻ കിടക്കുന്നവരുടെ ശരീരങ്ങൾ ലോലമെങ്കിലും ദൈവികമായ അവരുടെ അന്തസ്സിന് മുന്നിൽ കുമ്പിട്ട് ആ അമ്മ ആരാധിച്ചു, അവരെ പരിചരിച്ചു. ലോകത്ത് നിലനിന്ന എന്തിന് ഇന്നും നിലനിൽക്കുന്ന ആവിഷ്കൃത ദാരിദ്ര്യത്തിന്റെ രൂക്ഷത മനസ്സിലാക്കിക്കൊടുക്കാൻ അധികാരികളുടെ മുന്നിൽ പുണ്യവതി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറി. മനുഷ്യയാതനകളിൽ പങ്കുചേരാനും മുറിപ്പെട്ടവരെ തൊട്ടു സുഖപ്പെടുത്താനും അവരുടെ തകർന്ന ജീവിതങ്ങൾക്ക് സൗഖ്യം പകരാനും ആദ്യം ആയിരങ്ങളും പിന്നെ പതിനായിരങ്ങളും മദർ തെരേസയെ അനുഗമിച്ചു. ഇന്നും ആ പ്രേഷിത ചൈതന്യത്തോട് സഹകരിക്കുന്നവർ നിരവധിയാണ്.
അഹിംസാ സിദ്ധാന്തത്തിന്റെ നിർണായകവും നിരന്തരവുമായ രീതികൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്ത് ശ്രദ്ധേയമായ ഫലപ്രാപ്തി നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്കായി മഹാത്മാഗാന്ധിയും ഖാൻ അബ്ദുൾ ഗാഫർ ഖാനും വർണ്ണവിവേചനത്തിനെതിരെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും നടത്തിയ അഹിംസയിൽ അടിയുറച്ച രാഷ്ട്രീയ നയങ്ങളും ത്യാഗപൂർണമായ നീക്കങ്ങളും മറക്കാനാവില്ല. അഹിംസയുടെ പ്രയോക്താക്കളായ സ്ത്രീകളും ചരിത്രത്തിൽ ധാരാളമുണ്ട്. അക്രമരാഹിത്യത്തിന്റെ വഴി സ്വീകരിച്ച ലെയ്മോ ജിബോവയും കൂട്ടുകാരികളും സമാധാന ദൂതരാണ്. അവരുടെ പ്രാർത്ഥനാപൂർണവും അഹിംസാ മാർഗേണയുമുള്ള പ്രതിഷേധമാണ് ഉന്നതതല സമാധാന സംഭാഷണത്തിന് വഴി തുറന്നതും ലൈബീരിയയിലെ രണ്ടാമത്തെ ആഭ്യന്തര കലാപം ഇല്ലാതാക്കിയതും.
യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ പതനം കണ്ട സംഭവ ബഹുലമായ പതിറ്റാണ്ട് നമുക്ക് മറക്കാനാകുമോ? തങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയും ധീരമായ പ്രവർത്തനങ്ങളും വഴി ക്രൈസ്തവ സമൂഹങ്ങൾ അതിന് വഴിയൊരുക്കിയിട്ടുണ്ട്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ പ്രബോധനങ്ങളും പ്രേഷിത പ്രവർത്തനങ്ങളും പ്രത്യേകമാവിധം അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ സമാധാനപൂർണമായ പ്രതിഷേധങ്ങളിലൂടെയും സത്യത്തിന്റെയും നീതിയുടെയും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും രാഷ്ട്രങ്ങളും സമൂഹങ്ങളും മഹത്തായ ഈ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ളതാണ്. 1989 ചരിത്ര സംഭവങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ചെന്തേസിമൂസ് ആനൂസ് 100-ാം വർഷം എന്ന ചാക്രീക ലേഖനം സമാധാന വഴികൾ ധ്യാനിക്കുന്നു, സമാധാനത്തിന്റെ വഴികൾ ചൂണ്ടിക്കാണിക്കുന്നു.
അഹിംസയോട് പ്രതിബദ്ധതയുള്ളവരാണ് കാലാകാലങ്ങളിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അധികാര ശക്തികൾക്ക് കീഴ്പ്പെടാതെയും അവരുടെ മുന്നിൽ തലകുനിക്കാതെയും വിജയികളായിട്ടുള്ളത്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ വർഗസമരമില്ലാതെയും അന്താരാഷ്ട്ര പ്രക്ഷോഭങ്ങളിൽ യുദ്ധമില്ലാതെയും നീതിക്കുവേണ്ടി ഹിംസയില്ലാതെയും പോരാടുവാൻ ജനങ്ങൾ പഠിക്കേണ്ടതാണ്. വിവിധ രാജ്യങ്ങളിലെ ശാശ്വതമായ സമാധാന സംസ്ഥാപനത്തിനായി അഹിംസാത്മക മാർഗങ്ങളിലൂടെ സഭ എപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും ഹിംസാത്മകമായും അക്രമത്തിന്റെയും രീതികളിൽ പ്രവർത്തിക്കുന്നവരെപ്പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് സുസ്ഥിരവും നീതിയുക്തവുമായ സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. അനീതിയുടെയും അക്രമത്തിന്റെയും ഇരകളാകുന്നവർക്ക് വേണ്ടിയുള്ള ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് കത്തോലിക്ക സഭ മാത്രമല്ല, മറ്റു പല മതങ്ങളും അത് ചെയ്യുന്നുണ്ട്. ഇതിന് വഴിതെളിക്കുന്നത് അടിസ്ഥാന ഘടകങ്ങളായ കാരുണ്യവും അഹിംസയുമാണ്. ഭീകരവാദം ഒരു മതത്തിന്റെയും ഭാഗമല്ല, ഉറപ്പിച്ചു പറയട്ടെ. കാരണം ഹിംസ ദൈവനാമത്തെ തമസ്കരിക്കുന്നു. ആവർത്തിച്ചു പറയാൻ നാം മടിക്കരുത്. അക്രമത്തെ സാധൂകരിക്കാൻ നാം ഒരിക്കലും ദൈവനാമം ഉപയോഗിക്കരുത്. സമാധാനം, അതെ സമാധാനം മാത്രമാണ് വിശുദ്ധമായത്, യുദ്ധമല്ല.
സന്ദേശമേ സ്വർഗീയ ദൂതന്റെ സന്ദേശമേ സുവിശേഷമേ രക്ഷകനേഷു ഭൂജാതനായി ബേദലഹേമിലെ പുൽക്കൂടതിൽ രക്ഷകനേഷു ഭൂജാതനായി ബേദലഹേമിലെ പുൽക്കൂടതിൽ സന്ദേശമേ സ്വർഗീയ ദൂതന്റെ സന്ദേശമേ സുവിശേഷമേ.
ഈ ഗാനം ആലപിച്ചത് മധു ബാലകൃഷ്ണനും സംഘവുമാണ്. രചന ജോർജ് ജോസഫ് ചെന്നായി, സംഗീതം ജെറി അമൽദേവ്.
അത്യുന്നതങ്ങളിൽ ദേവനു മഹിമ സ്തുതിയതു പാടി മാലാഘനീരകൾ. അത്യുന്നതങ്ങളിൽ ദേവനു മഹിമ സ്തുതിയതു പാടി മാലാഘനീരകൾ. മന്നിതിൽ ശാന്തിയും മനുജരിൽ പ്രീതിയും മന്നിതിൽ ശാന്തിയും മനുജരിൽ പ്രീതിയും ദൈവപ്രസാദവും കളിയാടുമിനിയും. ഒരു നരനായി പരസുതനി മഹിതലെ പിറന്നതിൻ സന്ദേശമേ സന്ദേശമേ സ്വർഗീയ ദൂതന്റെ സന്ദേശമേ സുവിശേഷമേ രക്ഷകനേഷു ഭൂജാതനായി ബേദലഹേമിലെ പുൽക്കൂടതിൽ രക്ഷകനേഷു ഭൂജാതനായി ബേദലഹേമിലെ പുൽക്കൂടതിൽ സകലർക്കും സന്തോഷം ഉളവാകുമീ സന്ദേശമേ സന്ദേശമേ സ്വർഗീയ ദൂതന്റെ സന്ദേശമേ സുവിശേഷമേ സന്ദേശമേ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് അഹിംസയാണ് സമാധാനത്തിന്റെ രാഷ്ട്രീയ ശൈലി എന്ന ശീർഷകത്തിൽ പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച വിശ്വശാന്തി സന്ദേശത്തിന്റെ ആദ്യ ഭാഗമാണ് അവതരണം. ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. തുടർന്ന് ഇംഗ്ലീഷിൽ ഏവർക്കും പുതുവർഷത്തിന്റെ പ്രാർത്ഥന നിറഞ്ഞ ആശംസകൾ നേരുന്നു.